നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയിൽ സജീവമായി കേൾക്കാറുള്ള ഒരു വാക്കാണ് ഡെന്റൽ ടൂറിസം. അതായത് ഡെന്റിസ്റ്റിനെ കാണാനും ദന്ത ചികിത്സയ്ക്കുമായെല്ലാം വിദേശത്തേക്ക് പോകുന്ന രീതി. ഓസ്ട്രേലിയയിൽ ഡെന്റിസ്റ്റിനെ കാണാനുള്ള കനത്ത ചെലവ് മൂലമാണ് ഇത്തരത്തിൽ പലരും വിദേശത്തേക്ക് പോകുന്നത്. എന്താണ് ഓസ്ട്രേലിയയിലെ ദന്ത ചികിത്സാ സംവിധാനം? ഡെന്റൽ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാകുമെന്നും എത്ര ചെലവുണ്ടാകും എന്നുമെല്ലാമാണ് ഇന്നത്തെ ഓസ്ട്രേലിയൻ വഴികാട്ടിയിൽ നമ്മൾ നോക്കുന്നത്. ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം നിരവധി നിയമങ്ങളും ജീവിതരീതികളും എല്ലാമാണ് ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റിലൂടെ SBS മലയാളം പതിവായി എത്തിക്കാറുള്ളത്. അവ കേൾക്കാൻ നിങ്ങൾക്ക് ഞങ്ങളെ പിന്തുടരാം. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളം ഓസ്ട്രേലിയൻ വഴികാട്ടി ലഭ്യമാണ്. ഈ ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ദിജു ശിവദാസ്. ദന്ത സംരക്ഷണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കാറുള്ളത് പല്ലുകളുടെ മാത്രം സംരക്ഷണമല്ല, പല്ലുകൾക്കൊപ്പം മോണകളുടെയും ബാക്കിയുള്ളിലെ മറ്റു കോശങ്ങളുടെയും എല്ലാം സംരക്ഷണം ഉൾപ്പെടെയാണ് ഇത്. ദന്ത സംരക്ഷണത്തിനായി പ്രാഥമികമായി സമീപിക്കാവുന്ന ആരോഗ്യ വിദഗ്ധൻ ഡെന്റിസ്റ്റ് തന്നെയാണ്. പല്ലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വായയിലെ മറ്റു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുവിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരു ജനറൽ ഡെന്റിസ്റ്റിന് കൈകാര്യം ചെയ്യാനാകും. എന്നാൽ പല സാഹചര്യങ്ങളിലും സ്പെഷ്യലൈസേഷനുകളുള്ള മറ്റു ഡെന്റൽ പ്രൊഫഷണലുകളെയും കാണേണ്ടി വരാമെന്ന് മെൽബണിൽ ഡെന്റിസ്റ്റായ ഡോക്ടർ വെസം അഥേയ പറഞ്ഞു.
Depending on what condition is available to the dentist, they might require referring to a specialist dentist who is someone specializing in a specific aspect in dentistry, like surgery, dental implants, sometimes full mouth rehabilitation. Kids also have some specialist types of dentists.
ഇത്തരം സ്പെഷ്യലിസ്റ്റുകൾക്ക് പുറമേ മറ്റൊരു വിഭാഗം ദന്ത ചികിത്സകർ കൂടി ഓസ്ട്രേലിയയിലുണ്ട്, ഓറൽ ഹെൽത്ത് തെറാപ്പിസ്റ്റുമാർ. ദന്തരോഗങ്ങളും അനുബന്ധ രോഗങ്ങളുമെല്ലാം പരിശോധിക്കുന്നതിനും ദന്ത ശുചീകരണവും പരിശോധനയും നടത്താനും രോഗികൾക്ക് ഉപദേശം നൽകാനും എല്ലാം കഴിയുന്ന പ്രൊഫഷണലുകളാണ് ഇവർ. ഓസ്ട്രേലിയയിൽ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ദന്തചികിത്സാ സംവിധാനങ്ങളുണ്ട്. പൊതുമേഖലയിലുള്ള സംവിധാനം അഥവാ പബ്ലിക് ഡെന്റൽ ക്ലിനിക്കുകളിലെ ചികിത്സയ്ക്ക് മിക്കപ്പോഴും വലിയ തോതിലുള്ള കാലതാമസം നേരിടാം. മാസങ്ങളോളമാകും ചികിത്സയ്ക്കായി കാത്തിരിക്കേണ്ടി വരുന്നത്. മാത്രമല്ല, പല്ലുകളുടെ ഭംഗി കൂട്ടുന്നത് പോലുള്ള ചികിത്സാ മാർഗങ്ങളൊന്നും ഇവിടെ ലഭിക്കുകയുമില്ല. പക്ഷേ സ്വകാര്യ ക്ലിനിക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെലവ് വളരെ കുറഞ്ഞതാണ് പബ്ലിക് ഡെന്റൽ ക്ലിനിക്കുകളെന്ന് ഡോക്ടർ അഥേയ പറയുന്നു.
In public, patients may not have the opportunity to choose which dentist they see. Usually there is no cosmetic treatment, no sophisticated treatments. Patients visiting public practices also can be treated sometimes by dental students or oral health therapists, but obviously under the supervision of a dentist.
അതേസമയം സ്വകാര്യ ഡെന്റൽ ക്ലിനിക്കുകളിൽ സൗന്ദര്യവർദ്ധക ചികിത്സ ഉൾപ്പെടെ ചെയ്യാനും ഇഷ്ടമുള്ള ഡെന്റിസ്റ്റിനെ കാണാനും ഒക്കെ കഴിയും. എന്നാൽ വലിയ ഫീസ് ഇതിനായി നൽകേണ്ടി വരും.
Full payment will be required. In private practice, the patient gets the chance to choose which dentist to treat them. They also have wider access to full range of treatment options, including cosmetic treatments. And of course, they get exposure to some latest technology as well, which may not always be available in a public practice.
ലോകത്തെ ഏറ്റവും ഫലപ്രദമായ പൊതുമേഖലാ ചികിത്സാ സംവിധാനം നിലവിലുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. 1975 മുതൽ നിലവിലുള്ള മെഡിക്കെയർ സംവിധാനം. എന്നാൽ ഡെന്റൽ ചികിത്സ പൊതുവിൽ മെഡിക്കെയർ സംവിധാനത്തിന്റെ ഭാഗമല്ല എന്നതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം.
Medicare would only consider covering for dental treatments for teenagers and young children. There is a scheme that's called CDBS or Child Dental Benefit Schedule. This scheme helps some families with teenagers and children get a cover for a specific calendar year. So kids and teenagers who have eligibility checks, usually those who receive some sort of support from Centrelink, would be eligible to have it.
അതായത് കുട്ടികൾക്കും ടീനേജുകാർക്കും മാത്രം ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മെഡിക്കെയറിലെ ചൈൽഡ് ഡെന്റൽ ബെനിഫിറ്റ് ഷെഡ്യൂൾ പ്രകാരമുള്ള ചികിത്സ ലഭിക്കും. എന്താണ് ഈ പദ്ധതിയെന്ന് സർവീസസ് ഓസ്ട്രേലിയയിലെ കമ്മ്യൂണിറ്റി ഇൻഫർമേഷൻ ഓഫീസർ ജസ്റ്റിൻ ബോർഡ് വിശദീകരിക്കുന്നു.
The Child Dental Benefits Schedule aims to improve access to dental services for children to hopefully make sure that we don't have those issues of more oral disease again as an adult. Now, how it works is we cover up to $1,095 over 2 calendar years of basic dental services under the Child Dental Benefit Schedule.
17 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഈ പദ്ധതി ലഭിക്കുന്നത്. മാത്രമല്ല ഫാമിലി ടാക്സ് ബെനിഫിറ്റ് എ, ആപ്പ് സ്റ്റഡി, കെയറർ പേയ്മെന്റ്, പേരന്റിംഗ് പേയ്മെന്റ് തുടങ്ങി ഏതെങ്കിലും ഒരു നിർദ്ദിഷ്ട സാമൂഹ്യ സുരക്ഷ ആനുകൂല്യം ലഭിക്കുകയും വേണം.
They have to be getting a payment from us from at least once a year, or their parents, their carer, or their guardian is getting payment from us, receiving family tax benefit part A, parenting payment, or double orphans pension. In that calendar year, then their child is eligible to take advantage of the schedule, or the child themselves may actually be eligible for a payment. It's like ab study, family tax benefit part A themselves, care payment, disability support pension, or youth allowance.
ഓരോ രണ്ടു വർഷത്തേക്കും എന്ന രീതിയിലാണ് ആനുകൂല്യം കണക്കാക്കുക. രണ്ടു വർഷം കഴിയുമ്പോൾ വീണ്ടും യോഗ്യതയുണ്ടെങ്കിൽ അടുത്ത രണ്ടു വർഷത്തേക്ക് കൂടി പദ്ധതി ലഭ്യമാകും.
That will keep going until the child is no longer eligible. And the amount is indexed on the 1st of January at the beginning of that 2-year period that you're going with. Now, think about it is that any balance that you haven't used in that relevant 2-year period isn't kept, it isn't passed on, but you do get access to a new amount of money at the new 2-year period.
പരിശോധനകൾ, എക്സ്റേ, ക്ലീനിംഗ്, ഫില്ലിംഗ്, റൂട്ട് കനാൽ, പല്ലു പറിക്കൽ തുടങ്ങിയവയ്ക്കെല്ലാം ചൈൽഡ് ഡെന്റൽ ബെനിഫിറ്റ് ഷെഡ്യൂൾ ആനുകൂല്യം ഉപയോഗിക്കാം. എന്നാൽ പല്ലിൽ കമ്പിയിടുന്നത് പോലുള്ള ഓർത്തഡോണ്ടിക്സ് ചികിത്സയ്ക്കോ പല്ലിന്റെ ഭംഗി കൂട്ടാനുള്ള ചികിത്സകൾക്കോ ഇത് ലഭ്യമാകില്ല. മാത്രമല്ല ചികിത്സ തുടങ്ങും മുമ്പ് തന്നെ ഈ ആനുകൂല്യം ഉപയോഗിക്കും എന്ന കാര്യം ഡെന്റിസ്റ്റിനെ അറിയിച്ചിരിക്കേണ്ടത് അനിവാര്യമാണെന്നും ജസ്റ്റിൻ ബോട്ട് പറയുന്നു.
Most families find it easier to use the CDBS bulk billing, so they don't have to pay up front if they're under the limit. But you can also pay up front and then claim a rebate from Medicare as well.
ഈ സ്കീമിൽ നിന്ന് എത്രത്തോളം തുക ഉപയോഗിച്ചു കഴിഞ്ഞെന്നും നിങ്ങളുടെ കുട്ടികൾക്ക് എത്ര തുക ബാക്കിയുണ്ട് എന്നുമെല്ലാം മൈഗവ് അക്കൗണ്ടിൽ നിന്ന് അറിയാൻ കഴിയും. ഈയൊരു പദ്ധതി ഒഴിച്ചു നിർത്തിയാൽ ഓസ്ട്രേലിയയിലെ ദന്തചികിത്സ പോക്കറ്റ് കാലിയാകുന്ന ഏർപ്പാടാണെന്ന് ഡോക്ടർ അത്തേയ സമ്മതിക്കുന്നു. മറ്റ് മിക്ക രാജ്യങ്ങളെക്കാളും ചെലവേറിയതാണ് ഇവിടുത്തെ ഡെന്റിസ്റ്റ് അപ്പോയിന്റ്മെന്റ്. ഭൂരിഭാഗം ഓസ്ട്രേലിയക്കാരും പങ്കുവയ്ക്കുന്നതും ഇതേ അഭിപ്രായം തന്നെയാണ്.
I think they're crazy expensive, especially now with the crisis cost of living that we are experiencing. Going to the dentist, if one can delay it, they do.
Majority have to make some hard choices, whether you have the teeth to eat or you have something to eat, in my opinion.
I have been living in Australia for 8 years and I haven't been any dentist until now.
It's very expensive and it can't afford it here in Australia. Even if you have private insurance, it's still hard to afford the cost.
I prefer to going to my own homeland in Turkey.
ഓസ്ട്രേലിയയിൽ ഒരു ഡെന്റിസ്റ്റായി മാറുന്നതിനുള്ള പ്രയാസം മുതൽ ഡെന്റിസ്റ്റ്മാർ എടുക്കേണ്ട ഇൻഷുറൻസിന്റെ ചെലവ് വരെ ഇത്തരത്തിൽ ദന്തചികിത്സാ ചെലവ് കൂടുന്നതിന് കാരണമാകുന്നു എന്നാണ് ഡോക്ടർ അത്തേയ പറയുന്നത്.
It is expensive, but this is related to the running costs. As opposed to other countries, the dentist has got lots of insurances to guarantee safety for the patient. Dentists spend at least 5 years of education, usually even more. And the requirement for a dentist to stay up to date requires them to spend a lot of money on continuing professional education to guarantee they provide the most up-to-date and most evidence-based dentistry.
എന്നാൽ സ്വകാര്യ ഇൻഷുറൻസ് പ്രയോജനപ്പെടുത്തിയോ അല്ലാതെ ഫീസ് നൽകിയോ സ്ഥിരമായ ഡെന്റിസ്റ്റിനെ കാണുന്നത് ഭാവിയിലെ വലിയ ചെലവുകൾ ഒഴിവാക്കാൻ ഒരു പരിധിവരെ സഹായിക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്.
I would really highlight the word prevention and care to prioritize oral care. See a dentist on regular basis and that's 6 monthly, so twice a year.
കടുത്ത ചെലവ് കാരണം പലരും ഡെന്റിസ്റ്റിനെ ഒഴിവാക്കുമെന്നും മറ്റു പലരും വിദേശയാത്ര നടത്തും എന്നുമൊക്കെ പറയുമ്പോഴും ഓസ്ട്രേലിയക്കാർ ദന്ത ചികിത്സയ്ക്കായി ഇവിടെ ചെലവഴിക്കുന്ന തുക അത്ര ചെറുതൊന്നുമല്ല. 2020-21 $11.1 billion ദന്ത ചികിത്സയ്ക്കായി ഓസ്ട്രേലിയക്കാർ ചെലവഴിച്ചത് എന്നാണ് ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രതിശീർഷ ചെലവ് $432. എന്നാൽ ദന്ത ചികിത്സയ്ക്കായി ഫെഡറൽ സർക്കാർ ചെലവാക്കുന്ന തുക കുറഞ്ഞു വരികയാണ്. 2011-12 ഒരാൾക്കായി സർക്കാർ $82 ചെലവാക്കിയിരുന്നത് 2019-20 ആയപ്പോഴേക്കും $49 കുറഞ്ഞു. അതേസമയം സ്വകാര്യ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് ദന്ത ചികിത്സയ്ക്കായി ചെലവഴിച്ച തുക 2010-11 $1.2 billion ആയിരുന്നത് 2020-21 2.2 ബില്യൺ ഡോളറായി കൂടുകയും ചെയ്തു. ഓസ്ട്രേലിയയിലെ ദന്തചികിത്സാ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ ഇതുവരെ പരിശോധിച്ചത്. ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ അറിയേണ്ട നിരവധി വിഷയങ്ങൾ ഇത്തരത്തിൽ ഓസ്ട്രേലിയൻ വഴികാട്ടിയിലൂടെ SBS മലയാളം പങ്കുവയ്ക്കാറുണ്ട്. അവ കേൾക്കാനായി നിങ്ങൾക്ക് SBS മലയാളത്തെ പിന്തുടരാം. ആപ്പിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ, SBS ഓഡിയോ ആപ്പ് എന്നിവയിലെല്ലാം ഇത് ലഭിക്കും. അല്ലെങ്കിൽ SBS സൗത്ത് ഏഷ്യൻ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡുമായി അടുത്തയാഴ്ച തിരിച്ചെത്താം. ഈ എപ്പിസോഡ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.